എങ്ങനെയുണ്ടാവുമെന്ന് കേൾക്കുമ്പോ സദക്കത്താവ് പരിഹരിക്കാന്നുള്ള ആ ജവാബ് മറുപടി പറയുന്നതിന് ലാ അസ്ലലഹ അതിന് യാതൊരു അടിസ്ഥാനമില്ല, അതാണ് ഇതിന് തെളിവില്ല. അതേപോലെ തന്നെ ചില ആളുകൾ ബാഗ് വിളി കേൾക്കുമ്പോ അടിസ്ഥാനരഹിതമായ ചില കൊള്ളയായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ ചില ആളുകൾ ചില അന്ധവിശ്വാസങ്ങളൊക്കെ കാണിക്കാറുണ്ട്. എന്താണത്? അവര് പറയുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ്, ആരെങ്കിലും ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അഷ്ഹദു മുഹമ്മദ് റസൂലുള്ളാ എന്ന് പറയും. ആ സമയത്ത് മർഹബാ മർഹബൻ ബി ഹബീബി ഖുറത്തി ഐനി മുഹമ്മദ് ബിൻ അബ്ദുല്ലാ എന്ന് പറയുകയും അവന്റെ രണ്ട് തള്ളവിരലുകളിൽ ചുംബിക്കുകയും എന്നിട്ട് രണ്ട് കണ്ണുകളിൽ ഇങ്ങനെ തുടക്കുകയും ചെയ്താൽ അവനൊരിക്കലും ജീവിതത്തിലൊരിക്കലും അന്ധതയോ ചെങ്കണ്ണോ ബാധിക്കുകയില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട് എന്നാണ്. അള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ റിപ്പോർട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും അത് അടിസ്ഥാനരഹിതമാണെന്നും പണ്ഡിതന്മാർ വളരെ വിശദമായിട്ട് തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ കാണാൻ സാധിക്കും അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് കേൾക്കുമ്പോഴേക്ക് മർഹബം ബി ഖുറത്തി ഐനി വ ബി ഹബീബി മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹ് ഇങ്ങനെ കയ്യിൽ ഓടിയിട്ട് രണ്ട് കണ്ണും ഇങ്ങനെ തടവുന്നത് കാണാൻ സാധിക്കും. ഇതിനടിസ്ഥാനമില്ല, അനാചാരമാകുന്നു, പുണ്യകർമ്മമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ ബാങ്ക് കേൾക്കുമ്പോൾ പെണ്ണുങ്ങൾ ഇങ്ങനെ വിളിച്ചുപോയി ബാങ്കിന് കേൾക്കുമ്പോഴൊക്കെ എന്നൊക്കെ ബാങ്ക് കേൾക്കുമ്പോൾ മർഹബാ മർഹബാ എന്നൊക്കെ തള്ളാരിങ്ങനെ പറയാറുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ കാലിന് തുടർന്ന് അങ്ങനെ കൊട്ടിയിട്ട് മർഹബാ മർഹബാ എന്ന് പറയും ബാങ്ക് കേൾക്കുമ്പോൾ. ഇതൊന്നും പ്രവാചക ചര്യയിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള മറുപടികളല്ല. റസൂലുള്ളാഹി പഠിപ്പിച്ചിരുന്നത് ബാങ്ക് കൊടുക്കുന്ന ആൾ പറയുന്നത് പോലെ പറയാ, അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മർഹബാ മർഹബാ എന്ന് പറയുന്നതിനെ സംബന്ധിച്ചും നിസാരി നിസാരം എന്ന കിതാബിൽ ആറാം വോള്യം 199-200 പേജുകളിൽ പറയുന്നത് ലാ അസ്ലലഹു, ഇതിനൊന്നും യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളത്. പിന്നെ വേറെ ഇതിൽ ഒരു അനാചാരമാണ് ബാങ്ക് വിളിച്ച ഉടനെ തന്നെ ബാങ്ക് കൊടുത്ത ആൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയും അല്ലാഹു സല്ലി അലാ മുഹമ്മദിൻ വ ആലി മുഹമ്മദ്. ബാങ്ക് കൊടുത്ത ഉടനെ ബാങ്ക് വിളിച്ച വ്യക്തി ഉച്ചത്തിൽ ലാത്ത് ചെല്ലുന്നത് ബിദഅത്താണ് എന്നാണ്. എന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഒരു ഹദീസിൽ, ഇദാ സമയത്തുമുൽ മുഅദ്ദിന ഫഖൂലു മിത്ലമാ യഖൂലു സുമ്മ സല്ലു അലയ്യ, ബാങ്ക് വിളിക്കുന്ന വ്യക്തി ബാങ്ക് വിളിക്കുന്നതായിട്ട് നിങ്ങൾ കേട്ടാൽ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ നിങ്ങളും പറയും സുമ്മ സല്ലു അലയ്യ, പിന്നീട് നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. അതാ ബാങ്ക് വിളിക്കുന്നവനോടല്ല, അത് കേൾക്കുന്നവനോടാ. ബാങ്ക് വിളിക്കുന്നവനത് ബാധകാണെങ്കിൽ അവനും ഓരോന്നും ഒപ്പം പറയണമെന്ന് വരില്ലേ? അതില്ല. അപ്പൊ ബാങ്ക് വിളിക്കുന്നവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മൈക്ക് ഓഫാക്കാതെ അതിന്റെ ഉള്ളിൽ തന്നെ അല്ലാഹു സല്ലി അലാ മുഹമ്മദ് അലാ മുഹമ്മദ് ഇങ്ങനെ ഉറക്ക സലാത്ത് ചെല്ലണം, ഇത് പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ കൂടെ തന്നെ ഉടനെ ഓഫാക്കുന്നതിന് മുമ്പ് തന്നെ വലിയ കാര്യത്തിൽ ഇത് വൈകിട്ടുള്ളതാന്നുള്ള രൂപത്തിലാണ് ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സലാത്ത് ചെല്ലുന്ന ഏർപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ഉച്ചത്തിൽ പറയണം. മനസ്സിൽ വേണമെങ്കിൽ പറയാം, പതുക്കെ സലാത്തില്ല ഉറക്കെ തന്നെ പറയാം, അത് വിജയത്താണ് എന്ന് പണ്ഡിതന്മാർ ഒരുപാട് കിതാബുകൾ അദ്ദുറുൽ മുഖ്താർ മിർഫാത്തുൽ മുഫാത്തിഹ് ഇബ്നു ഹജറുൽ ഹൈതമി ഷാഫി മദ്ഹബിൽ അറിയപ്പെടുന്ന പണ്ഡിതനാണ് ഇബ്നു ഹജറുൽ ഹൈതമി, അദ്ദേഹത്തിന്റെ ഫതാവയിൽ അങ്ങനെയുള്ള ധാരാളം കൃതികളിൽ ഇങ്ങനെയും ഉച്ചത്തിൽ ബാങ്ക് വിളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ സലാത്തും സലാമും ചെല്ലുന്ന ഏർപ്പാട് എതിർക്കപ്പെടേണ്ടതാണെന്നും അത് പുത്തൻ ആചാരമാകുന്നു എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇഖാമത്ത് കേൾക്കുമ്പോ ഇതിങ്ങനെ പറയേണ്ടതുണ്ടോ? അതൊരു സംശയ. ഇഖാമത്തിന് മറുപടി പറയണം? ഇഖാമത്ത് കേൾക്കുമ്പോൾ മറുപടി പറയണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇഖാമത്ത് കേൾക്കുമ്പോൾ ഒന്നും പറയല്ല. എന്നാൽ ചില ആൾക്കാർ ഖദ്ഖാമത്തി സ്വലാത്ത് ഖദ്ഖാമത്തി സ്വലാത്ത് എന്ന് കേൾക്കുമ്പോൾ അഖാമഹല്ലാഹു അദാമഹ എന്ന് പറയാറുണ്ട്. അതിനും അടിസ്ഥാനമില്ല. അഖാമഹല്ലാഹു അദാമഹ എന്ന് മറുപടി പറയുന്നതിന് ഹദീസുകളിൽ അടിസ്ഥാനമില്ല. അപ്പൊ അതും പ്രവാചക ചര്യയിൽ ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ ചില ആൾക്കാർ ഇതാണ് കഴിയുമ്പോൾ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് റഹ്മുക റഹ്മുക അല്ലാഹു ബഡ ഓരോരുത്തർ പള്ളികളിലും പല രൂപത്തിൽ ഓരോന്ന് വിളിച്ചു പറയുന്നതാണ്. ഇമാമിനോട് അത് അങ്ങനെയാക്കലും ഉപ്പാ മസ്ജിദ് ഇതങ്ങനെ പറയലും മറ്റത് പറയലും ഓരോ പദത്തിനും അങ്ങോട്ട് ഓരോന്നും ഇങ്ങനെ വിളിച്ചു പറയുന്ന സമ്പ്രദായം. ഇതൊക്കെ ഓരോരുത്തർക്ക് തോന്നിയത് നല്ലതാണെന്ന് വിചാരിച്ച് ഓരോരുത്തർ ചെയ്യുന്നു എന്നതിൽ കവിഞ്ഞ് മഹാനായ അല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്ന പ്രാർത്ഥനകളിലും മറുപടി പറയുന്നതിലും ഇത് നമുക്ക് കാണാൻ സാധ്യമല്ല. അതാണ് ബാങ്കിനെ സംബന്ധിച്ചും ഇഖാമത്തിനെ സംബന്ധിച്ചും നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇഖാമത്ത് കഴിഞ്ഞാൽ മുപ്പത്താ ദുആയുണ്ടോ? ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചെല്ലണം. എന്നിട്ട് എന്ത് പറയണം? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ്മ വസ്സലാത്തി ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീല വബഅസ്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅത്ത. ഇത് ചൊല്ലിയാൽ തന്നെ അവൻ എന്റെ സഫായത്ത് കിട്ടുന്ന വദ്ദറജത്തർ റഫിയ എന്ന് സഹിയായ ഹദീസുകളിലില്ല. അതേപോലെ തന്നെ ഉപയാസവും മക്കാവൻ മഹമൂദനുള്ള അതും സഹീഹായ റിപ്പോർട്ടുകളിൽ കാണുന്നില്ല. ഇത്ര തന്നെ ചൊല്ലിയാൽ റസൂൽ പറഞ്ഞു ഹല്ലത്തിലഹു ശഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്റെ ശുപാർശ അവന് കരസ്ഥമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. അതിലപ്പുറം നമ്മളൊന്നും കൂട്ടരുത്. അതേപോലെ തന്നെ ചില ആൾക്കാർ ഇഖാമത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അതിനും തെളിവില്ല. എന്തേ എന്താപ്പൊരു സ്വലാത്താണ് വലിയ കുഴപ്പം നമ്മൾ ചിന്തിക്കേണ്ട, സ്വലാത്ത് നല്ല തന്നെ, സ്വലാത്തിന് ഇവിടെ ആരും വരില്ല. പക്ഷെ അസ്ഥാനത്തൊന്നും പ്രയോഗിക്കരുത്. ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബാങ്കിൽ അശദു അന്ന അലിയൻ വലിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ 100% അംഗീകരിക്കുന്ന സത്യമാണ്. ആ പറഞ്ഞൊരു 100% നേര, പക്ഷെ പറയേണ്ടാത്തടുത്ത് പറഞ്ഞു. അത് ഹയ്യാരാ ഹൈറില്ലമൽ, ഇക്കാരം നല്ല കർമ്മമാണ് നമ്മളൊക്കെ അംഗീകരിക്കുന്നത്, അതും പറയേണ്ടാത്തടുത്ത് പറഞ്ഞു. ഇതേപോലെ തന്നെയാണ് ഈ സലാത്തിലുണ്ടായിരുന്നത്. സലാത്ത് അല്ലാത്ത സമയത്ത് എപ്പോ ചൊല്ലിയാലും, പക്ഷെ നബി പഠിപ്പിച്ചു തരാത്തൊരു സ്ഥലത്ത് ഒരു പ്രത്യേക ആചാരമായിട്ട് സലാത്ത് ചെല്ലുമ്പോ അതിന് ഇസ്ലാമിന് പ്രത്യേകം തെളിവ് വേണം. അതാണ് നമ്മൾ പറയുന്നത്. സലാത്ത് എല്ലാവർക്കും ചെല്ലാൻ പറ്റില്ല. റുക്കുഴിൽ കാൻ പോയിട്ട് അല്ലാതെ സലാത്ത് കുഴപ്പമുണ്ടോ? എന്താ എന്തുകൊണ്ട് ചെല്ലാൻ പാടില്ല? നബി റുക്കുഴിൽ അത് പഠിപ്പിച്ചിട്ടില്ല. സലാത്ത് നല്ലതല്ലാത്തത് കൊണ്ടല്ല അത് അസ്ഥാനത്തായി പോയി. ഇതേപോലെ തന്നെ ഇതൊക്കെ ഇത്ര വിശദീകരിക്കുന്നത് എന്തിനാ? ഒരു ഇഖാമത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് മുക്രിക്കാത്ത അള്ളാഹുന്ന് ചൊല്ലിയലാ മുഹമ്മദിന് ചൊല്ലിയെങ്കിൽ നിങ്ങൾ എന്തിനാ മൗലൈമാരെ കടന്ന് ഹാലിളകുന്നത് എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വിശദാക്കേണ്ടി വരുന്നത്. അപ്പൊ പ്രവാചക തിരുമേനി സ്ഥിരപ്പെട്ടത് അങ്ങനെ തന്നെ ചെയ്താലാണ് നബിയെ സമ്പൂർണമായിട്ടുള്ള ഇത്തിബാഴിന്റെ പ്രതിഫലം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കാം. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ബാങ്കിനെ സംബന്ധിച്ചും ഇഖാമത്തിനെ സംബന്ധിച്ചും നിസ്കാര സമയങ്ങളെ സംബന്ധിച്ചും പാടില്ലാത്ത സമയങ്ങളെ പറ്റിയും നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ വല്ല സംശയങ്ങളും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പ്രവാചകൻ കാണിച്ചിരുന്ന ശരിയായ ലൈനിലൂടെ ഇബാദത്തുകളെ ചിട്ടപ്പെടുത്തുന്ന നല്ലവരായ ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങളിൽ സംഭവിച്ചു പോകുന്ന പാകതകളും തെറ്റുകുറ്റങ്ങളും ഗഫൂർ റഹീമായ തമ്പുരാൻ പുറത്തു മാപ്പാക്കി തിരുമാറാകട്ടെ. اللهم ربنا تقبل منا انك انت السميع العليم. اللهم اجرنا من النار. اللهم اجرنا واجر والدينا من النار. اللهم توفنا مسلمين والحقنا بالصالحين. اللهم ربنا لا تؤاخذنا ان نسينا او اخطأنا واخر دعوانا ان الحمد لله رب العالمين. السلام عليكم ورحمه الله وبركاته. ورحمه الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله ذي الهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيثما كنتم فولوا وجوهكم شطرة وإن الذين أوتوا الكتاب ليعلمون أنه الحق من ربهم وما الله بغافل عما يعملون. سهودر المارد سورة الكلام. നമസ്കാരം എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. നമസ്കാരത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് ചെയ്തു തീർക്കേണ്ടുന്ന ചില കർമ്മങ്ങളെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാങ്കിനെ സംബന്ധിച്ചും ഇഖാമത്തിനെ സംബന്ധിച്ചും അതിന്റെ എന്നാണ് അതിന്റെ തുടക്കമെന്നും അതിന്റെ ഉത്ഭവ ചരിത്രത്തെ സംബന്ധിച്ചുമെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. ഇന്ന് നമസ്കാരത്തിലെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചും ഖിബ്ലയെ അഭിമുഖീകരിക്കേണ്ടുന്ന നിയമങ്ങളെ സംബന്ധിച്ചുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. വൃത്തിയായി വസ്ത്രം ധരിക്കുക എന്നുള്ളത് മറ്റു മതങ്ങളെ അപേക്ഷിച്ച് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവം മനുഷ്യ സമൂഹത്തെ വിളിച്ചുണർത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടെ ഇസ്ലാം എന്താണ് ഇത് കൈകാര്യം ചെയ്യാൻ കാരണം എന്ന് ചിന്തിക്കുമ്പോൾ ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ വരുന്ന കാലത്ത് വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചുള്ള അക്കാലഘട്ടത്തിലെ ജനങ്ങളുടെ അവസ്ഥകളും തീരുമാനങ്ങളും മനസ്സിലാക്കുമ്പോഴാണ് ഇസ്ലാം ഈ വിഷയത്തിൽ എത്രമാത്രം വിപ്ലവകരമായ അല്ലെങ്കിൽ മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നു, യാ ബനി ആദം, ഹേ ആദമിന്റെ മക്കളെ, മനുഷ്യപുത്രന്മാരെ, നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു ലിബാസൻ വസ്ത്രം, യുവാരി സൗആത്തിക്കും നിങ്ങളുടെ ഗോപ്യസ്ഥാനങ്ങളെ മറക്കുവാൻ പര്യാപ്തമായ രൂപത്തിലുള്ള പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഭാഗങ്ങൾ മറച്ചിരിക്കേണ്ടുന്ന രൂപത്തിൽ അതിന് പറ്റുന്ന ഡ്രസ്സുകൾ നിങ്ങൾക്ക് നാം ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറയുകയാണ്. വരീശൻ അലങ്കാരമായിട്ടും വസ്ത്രം നിങ്ങൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. വലിബാസു തഖ്വ, ഭക്തിയാകുന്ന വസ്ത്രം, ദാലിക ഖൈർ, അത് ഏറ്റവും ഉത്തമമാണ്. ദാലിക മിൻ ആയാത്തില്ല, കണ്ടോ അള്ളാഹുവിന്റെ പ്രയോഗം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദാലിക മിൻ ആയാത്തില്ലാഹി, നിങ്ങളുടെ നാണം മറക്കുവാനും നിങ്ങൾക്ക് അലങ്കാരത്തിന് വേണ്ടിയും അവൻ ഡ്രസ് ഇറക്കി തന്നത് പടച്ചിതമ്പുരാന്റെ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ലാലഹും യദ്ദക്കറൂൻ, അവർ ഉച്ചാരോചിക്കുവാൻ വേണ്ടി എന്നാണ് അള്ള പറയുന്നത്. എന്താണ് ഇപ്പൊ ഈ ഡ്രസ് ഇറക്കി തന്നതിൽ ഇത്ര വലിയൊരായത്, അതിലിത്ര ഉച്ചാലോചിക്കുവാനും ഇരിക്കുന്നു എന്ന് ഒരു പക്ഷേ ഇക്കാലത്ത് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാഹിലിയ കാലത്ത് വസ്ത്രധാരണ രീതിയെ സംബന്ധിച്ചുള്ള അവരുടെ ചിന്താഗതി മനസ്സിലാക്കുമ്പോഴാണ് പടച്ചവന് ഇത്രമാത്രം ഒരു ഞാമത്തായിട്ടും കുറ്റാരോപിക്കുവാൻ പര്യാപ്തമായ ഒരു വിഷയമായിട്ടും എന്തുകൊണ്ട് പറഞ്ഞു എന്ന് മനസ്സിലാകുന്നത്. ഇതേപോലെ തന്നെ അല്ലാഹു പറയും, യാ ബനീ ആദമ ഖുദു ദീനതകും ഇൻദ കുല്ലി മസ്ജിദിൻ വകുലു വശ്റബു വലാ തുസ്രിഫു ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അതേ സൂറത്ത് തന്നെ, സൂറത്തുൽ ആറാഫിൽ 31-ാമത്തെ ആയത്താണ്. ആദമിന്റെ മക്കളെ, ഖുദു ദീനതകും, നിങ്ങൾ അലങ്കാരം അണിയണം, നിങ്ങൾ വസ്ത്രം ധരിക്കണം, ഇൻദ കുല്ലി മസ്ജിദിൻ, എല്ലാ ആരാധനാവേളകളിലും, കുലു, നിങ്ങൾ ഭക്ഷിക്കുക, വസ്ത്രഭു, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക, ഒരാ തുസ്രിഫു, ഈ ഒരു വിഷയത്തിലും നിങ്ങൾ അമിതത്വം കാണിക്കരുത്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അമിതത്വം കാണിക്കുന്നവരെ അല്ലാഹു ഒരിക്കലും ഇഷ്ടപ്പെടുന്നവനല്ല. ഇതാണ് ആ സൂക്തത്തിന്റെ നേർക്കു നേരെയുള്ള അവിടെ ആരാധനാവേളകളിൽ പ്രത്യേകം ഡ്രസ് ധരിക്കണം എന്ന് അല്ലാഹു പ്രത്യേകം ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. നഗ്നത മറക്കുക എന്നുള്ളതും അതേപോലെ തന്നെ ശരിയായ രൂപത്തിൽ മനുഷ്യന്റെ മുമ്പിൽ കാണാൻ കൊള്ളാവുന്ന രൂപത്തിൽ വൃത്തിയോടുകൂടെ ഡ്രസ് ധരിക്കുക എന്നുള്ള സംസ്കാരം ഈ ലോകത്തിന് പഠിപ്പിച്ചത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയില്ല. നാണം മറക്കുവാൻ വേണ്ട രൂപത്തിലുള്ള ഡ്രസ് എന്താണെന്ന് അറിയാത്ത, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും ഫാഷന്റെ പേര് ശരീരത്തിന് ഭാഗങ്ങളും പുറമേ പ്രദർശിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുമ്പിലേക്കാണ് ഇസ്ലാം പറയുന്നത്, മനുഷ്യപുത്രന്മാരെ, നിങ്ങൾ നിങ്ങളുടെ നാണം മറക്കണം, അലങ്കാരത്തിന് വേണ്ടിയും ഡ്രസ് ധരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന ആ കാലത്ത് വസ്ത്രധാരണം ധരിക്കുന്നത്, ശരിക്ക് വസ്ത്രം ധരിക്കുന്നത്, ഭംഗിയായി വസ്ത്രം ധരിക്കുന്നത് ഭക്തിക്ക് വിരുദ്ധമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സമൂഹമായിരുന്നു. അതായത് ഭക്തിക്ക് വിരുദ്ധമാണ് ശരിക്ക് ഡ്രസ് ധരിക്കുന്നത്. അതുകൊണ്ട് ആരാധിക്കുന്ന അവസരത്തിൽ പ്രത്യേകം ഡ്രസ് ധരിക്കുന്നതിൽ അവർക്ക് മാനസികമായി വിഷമമുണ്ടായിരുന്നു. അങ്ങനെയാണ് ജാഹിലിയ കാലത്തുണ്ടായിരുന്ന ജനങ്ങൾ, അവർ തെറ്റ് ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിലുണ്ടാകുന്നതാണല്ലോ ഡ്രസ്സ്, അതൊരിക്കലും തവാഫ് ചെയ്യാനും മറ്റ് ആരാധനാവേളകളിലും പാടില്ല എന്ന് വിശ്വസിച്ചിരുന്നവരാണ്. പരിശുദ്ധ കഴബാലയത്തിന്റെ ചുറ്റും ജാഹിലിയ കാലത്തുണ്ടായിരുന്ന അറേബ്യൻ സമൂഹം തവാഫ് നടത്തിയിരുന്നതും പ്രദക്ഷിണം വെച്ചിരുന്നതും നഗ്നരായിട്ടായിരുന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഒരു നൂൽബന്ധം പോലും ഇല്ലാതെ സ്ത്രീയും പുരുഷനും പരിപൂർണ നഗ്നരായിട്ടായിരുന്നു പരിശുദ്ധ കഴബാലയത്തിന്റെ ചുറ്റുഭാഗവും തവാഫ് നടത്തിയിരുന്നത്. അതിനവർ പറഞ്ഞിരുന്ന കാരണം, ഞങ്ങൾ ഈ ധരിച്ചിട്ടുള്ള ഈ ഡ്രസ് ഉണ്ടല്ലോ, അത് ഞങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഡ്രസ് പടച്ചോന്റെ മുമ്പിൽ കെത്തുമ്പോൾ പാടില്ല. അള്ളാഹ് സൃഷ്ടിച്ച അതേപോലെ ആയിരിക്കണം പടച്ചോനോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, അതാണ് നല്ലത്. ആ ഒരു ജാഹിലിയ സംസ്കാരം ഇന്നും പല പേരിലും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ശരിക്ക് ഡ്രസ് ധരിക്കുന്ന ആളുകൾ പോലും ആരാധനാവേളകളിൽ നഗ്നകളും അർദ്ധനഗ്നകളുമായിക്കൊണ്ടാണ് ഇന്ന് പല മതവിഭാഗങ്ങളിലും വിവാദത്തുകൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നും പല അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും സ്ത്രീകൾ തൊഴാൻ പോകുന്നത് ഈറനണിഞ്ഞ ഡ്രസ്സുകളുമായിട്ടാണ്. മറ്റ് സമയങ്ങളിൽ സാരിയും അതേപോലെ തന്നെ ശരീരത്തിന്റെ നല്ല ഭാഗങ്ങളെല്ലാം മറച്ചുകൊണ്ട് നടക്കുന്ന സ്ത്രീകൾ വരെ ആരാധനയ്ക്ക് വേണ്ടി ക്ഷേത്രങ്ങളിലും അമ്പലങ്ങളിലും പോകുമ്പോൾ ഈറനുടുത്തുകൊണ്ട് ശരീരത്തിന്റെ പല നഗ്നതകളും ഉറപ്പിച്ചുകൊണ്ടാണ് അവർ ഇബാദത്തിന് വേണ്ടി ചെല്ലുന്നത്. പുരുഷന്മാരും അങ്ങനെ തന്നെ, അമ്പൂരികളും അതേപോലെ തന്നെ ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്ന ബ്രാഹ്മണ വിഭാഗക്കാരുമെല്ലാം വെറും ഒരൊറ്റ കൊണ്ടെടുത്തുകൊണ്ട് അതല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം നിന്നോന്നതികളെല്ലാം തുറന്ന് കാണുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ എടുത്തുകൊണ്ടാണ് ദൈവത്തിന്റെ മുമ്പിലേക്ക് പോകുന്നത്. അപ്പൊ ഇവർക്കൊരു ശരിക്ക് ഡ്രസ്സ് ധരിക്കുന്നതും അലങ്കാരമണിയുന്നതും ഭക്തിക്ക് വിരുദ്ധമാണ്. കൂടുതൽ ഭക്തിക്കും അതേപോലെ തന്നെ ദൈവീക പ്രീതി കിട്ടുവാനും ഏറ്റവും നല്ലത് ഇങ്ങനെ താഴ്ന്ന രൂപത്തിൽ വളരെ കുറച്ച് മാത്രം ഡ്രസ് ധരിച്ചുകൊണ്ട് പോകലാണ് നല്ലത് എന്ന ചിന്താഗതി ജാഹിലിയ സംസ്കാരമായിരുന്നു. അത് ഈ ആധുനിക നൂറ്റാണ്ടിലും ഈ ആധുനിക സംസ്കാരത്തിലും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നും ഫാഷന്റെ പേരിൽ ആളുകൾ എന്ത് ചെയ്യുന്നു, ഇസ്ലാം വളരെ കാര്യമായി മറക്കാൻ പറഞ്ഞിട്ടുള്ള ശരീരത്തിന്റെ ഭാഗങ്ങളെല്ലാം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന ഫാഷൻ ക്രമക്കാർ. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ മുസ്ലിമാകുന്നതോടുകൂടി ഡ്രസ് ധരിക്കൽ അവന്റെ നിർബന്ധ ബാധ്യതയായി മാറുകയാണ്. ചില ഭാഗങ്ങൾ മറച്ചിട്ടില്ലെങ്കിൽ ഇസ്ലാമികമായി അവൻ കഠിന ശിക്ഷക്ക് തന്നെ പാത്രമാകുന്നു എന്നുള്ളതാണ്. അതുവരെ ഡ്രസ്സിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഒരുത്തൻ മുസ്ലിമായാൽ അവന്റെ മതചിന്താഗതി എന്ന നിലയ്ക്ക് തന്നെ, മതശിക്ഷ എന്ന നിലയ്ക്ക് തന്നെ ചില ഭാഗങ്ങൾ നിർബന്ധമായി മറക്കാൻ ഇസ്ലാം അവനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മനുഷ്യനെ ഈ നഗ്നതയിലേക്ക് വലിച്ചിഴക്കുന്ന സ്വഭാവം പിശാച്ചാണ് കൊണ്ടുവരുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്, യാ ബനീ ആദം ലാ യഫ്തിനന്നകും ശൈത്താനു കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന യൻസിഉ അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ ഇന്നഹു യറാകും ഹുവാ വഖബീലുഹു മിൻ ഹൈതു ലാ തറൗനഹും. ഇതേ അധ്യായത്തിൽ തന്നെ സൂറത്തുൽ ഇഖ്ലാസ്, മനുഷ്യപുത്രന്മാരെ ലാ യഫ്തിനന്നകും ശൈത്താൻ, ശൈത്താൻ നിങ്ങളെ ഫിത്നയിൽ അകപ്പെടുത്താതിരിക്കട്ടെ, പിശാച്ച് നിങ്ങളെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ നിങ്ങൾ ജാഗ്രത പുലർത്തണം എന്ന് പറയുകയാണ്. ഏതുപോലെ കമാ അഖ്റജ അബവൈകും, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും അവനാണ് പുറത്താക്കിയത്, മിനൽ ജന്ന സ്വർഗീയാരാമത്തിൽ. അൻഹുമാ ലിബാസഹുമാ ലിയുരിയഹുമാ സൗആതിഹിമാ, ഇവനാണ് അവരെ തെറ്റിലേക്ക് നയിക്കുകയും അവരാ തെറ്റ് ചെയ്തപ്പോൾ അവരിലുണ്ടായിരുന്ന നഗ്നത വെളിവാവുകയും അവരുടെ ഗോപ്യസ്ഥാനം നാണം മറക്കാൻ പറ്റാത്ത രൂപത്തിൽ അവരുടെ ഗോപ്യസ്ഥാനം ഔറത്ത് വെളിവാവുകയും ചെയ്തു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പൈശാചിക സ്വാധീനത്തിന് അടിപ്പെട്ടുകൊണ്ടാണ് ഈ ലോകത്ത് ഒന്നാമത്തെ പുരുഷനും ഒന്നാമത്തെ സ്ത്രീക്കും നഗ്നത വെളിവായത് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് എന്ന് മുഫസ്സിറുകൾ എല്ലാവരും വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തിന്ന് കാണുന്ന എല്ലാ നഗ്നതാ പ്രദർശനത്തിന്റെയും ഹേതു പിശാച്ച് മനുഷ്യൻ ഓരോന്നോരോന്ന് തെറ്റുകൾ ചെയ്ത് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കുമ്പോൾ ഇതാണ് നല്ലത്, ഇതാണ് ഫാഷൻ എന്ന പേരിൽ മനുഷ്യത്വത്തിന് നിരക്കാത്ത രൂപത്തിലുള്ള ഡ്രസ്സുകളും ധരിച്ചുകൊണ്ട് മനുഷ്യൻ പുറത്തിറങ്ങാൻ നിർബന്ധിതനാകുന്നു പിശാച്ചിന്റെ കിടിയിൽ പെട്ടുകൊണ്ട്. അതുകൊണ്ട് അല്ല പറയുന്നു, നിങ്ങളുടെ ഉമ്മയെയും ഉപ്പയെയും നഗ്നതയിലേക്ക് തള്ളിവിട്ട ആ പിശാച്ച് നിങ്ങളെയും ഇതേപോലെയുള്ള നാശത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അപ്പൊ ഇസ്ലാം മതത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്, മതചിട്ടയായിട്ട് തന്നെയാണ് ഡ്രസ് ധരിക്കുക എന്നുള്ളതിന് നോക്കിക്കണ്ടിരിക്കുന്നത് എന്നാണ് ഈ ആയത്തുകളിൽ നിന്നെല്ലാം അതേപോലെ തന്നെ ചരിത്ര വസ്തുതകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഈ പ്രത്യേകമായി ഡ്രസ് ധരിക്കാൻ വേണ്ടി ഇസ്ലാം പറഞ്ഞു എന്ന് ഞാൻ വിശദീകരിച്ചു. എന്നാൽ ഇസ്ലാം നിർബന്ധമായി മടക്കാൻ പറയുന്ന ചില ഭാഗങ്ങളുണ്ട്. അതാണ് ഇപ്പൊ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമുള്ളത്. നമസ്കാരത്തിൽ പുരുഷൻ വൃത്തിയായി ഡ്രസ് ധരിച്ചിരിക്കണം, സ്ത്രീയും വൃത്തിയായി ഡ്രസ് ധരിച്ചിരിക്കണം. അതിൽ നിർബന്ധമായി ധരിച്ചിരിക്കേണ്ട ഭാഗങ്ങളുമുണ്ട്, അലങ്കാരത്തിന് വേണ്ടി അണിയാവുന്ന ഡ്രസ്സുകളുമുണ്ട്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, നിർബന്ധമായും ഒരു പുരുഷൻ നമസ്കാരത്തിൽ മറച്ചിരിക്കേണ്ടുന്ന അവന്റെ അവറത്ത് മുട്ടുപൊക്കിളിന്റെ ഇടക്കുള്ള സ്ഥലങ്ങളാണ്. മുട്ടിന്റെയും അതേപോലെ തന്നെ പൊക്കിളിന്റെയും ഇടക്കുള്ള സ്ഥലങ്ങൾ. ഇതിൽ പണ്ട് കാലം മുതൽക്ക് തന്നെ പണ്ഡിതന്മാർക്കിടയിലും അതേപോലെ തന്നെ ഹദീസുകൾക്കിടയിലും, അതായത് ഹദീസ് പണ്ഡിതന്മാർക്കിടയിലും അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യമാണ് മനുഷ്യന്റെ പുരുഷന്റെ കാൽ തൊട ഔറത്താണോ അല്ലേ എന്നുള്ളത്. തൊട വെളിവാക്കാൻ പാടുണ്ടോ, അത് ഔറത്താണോ മറ്റുള്ളത് പോലെ തന്നെ ഔറത്താണോ എന്നൊരു ചർച്ച മുമ്പ് കാലത്തെ പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുണ്ട്. രണ്ടു വിഭാഗത്തിനും തെളിവ് പിടിക്കാവുന്ന രൂപത്തിൽ ചില ഹദീസുകളുണ്ട് ആ കൂട്ടത്തിൽ. കാൽത്തൊട ഔറത്താണ് എന്ന് പറയുന്ന ഈ ഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളാണ് തെളിവായിട്ട് പറയുന്നത്. അൻ മുഹമ്മദ് ബിൻ ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹു ഖാല മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മഅമരി വഫഖിദാഹു മക്ഷൂഫതാനി ഫഖാല യാ മഅമർ ഗത്തി ഫഖിദൈക ഫഇന്നൽ ഫഖിദൈനി ഔറത്തുൻ. മുഹമ്മദ് ബിൻ ജഹ്ഷ് എന്ന സഹാബി പറയുകയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മഅമർ എന്ന പേരുള്ള ഒരു സഹാബിയുടെ അരികിലൂടെ നടന്നുപോയി. അന്നേരം അദ്ദേഹത്തിന്റെ രണ്ട് കാൽത്തുടകളും വെളിവായി കിടക്കുകയാണ്, അവിടെ കാണുന്നുണ്ട് പുറത്തേക്ക്. ഫഖാല, അപ്പൊ നബി തിരുമേനി പറഞ്ഞു, മഅമറെ ഉഗത്തി ഫദൈക, നിന്റെ കാൽത്തുട നീ മൂടി വെക്കുക. ഫഇന്നൽ ഫഖിദൈനി ഔറത്തുൻ, കാരണം രണ്ട് കാൽത്തുടകളും ഔറത്തിൽപ്പെട്ടതാണ്, മറക്കേണ്ട ഭാഗമാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതേപോലെ തന്നെ അൻ ജുർഹദിൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഖാല മറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലയ്യ ബുർദത്തുൻ ഫഖദ് ഇൻകശഫ ഫഖിദി ഫഖാല ഗത്തി ഫഖിദക ഫഇന്നൽ ഫഖിദ ഔറത്തുൻ. പ്രവാചകൻ ജുർഹുദുൽ അസ്ലമി എന്ന് പേരുള്ള സഹാബിയോടും ഇങ്ങനെ കാൽത്തൊട വെളിവായ സന്ദർഭത്തിൽ നിന്റെ തൊട നീ മൂടി വെക്കുക, അത് ഔറത്താണ് എന്ന് പറഞ്ഞതായി ഇമാം മാലിക്കും അഹ്മദും അബൂദാവൂദും തിരുമുദിയും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ കാണും. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കാൽത്തുടയും മറക്കേണ്ടുന്ന ഔറത്താണ് എന്ന് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ജംഹൂറുൽ ഉലമാ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം കാൽത്തുട ഔറത്താണ്. എന്നാൽ ഒരു ന്യൂനപക്ഷം പണ്ഡിതന്മാരും ഇമാമിങ്ങളും കാൽത്തുട ഔറത്തല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. രണ്ടായിരുന്നാലും സൂക്ഷ്മതയ്ക്ക് ഏറ്റവും നല്ലത് മുട്ടുപൊക്കലിന്റെ ഇടക്കുള്ള ഭാഗങ്ങൾ പരിപൂർണമായും മറച്ചിരിക്കലാണ് എന്നിടത്താണ് സൂക്ഷ്മതയുടെ വശം ചിന്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്നാണ്. തൊട ഔറത്താണെന്നാണ് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം. ഞാനൊരു വിഷയം പറയുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്, ഒരു ന്യൂനപക്ഷത്തിന് കാൽ തൊട ഔറത്തല്ല എന്ന അഭിപ്രായവും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. സൂക്ഷ്മതയ്ക്ക് വേണ്ടി മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള എല്ലാ ഭാഗങ്ങളും മറക്കുന്നതാണ് ഏറ്റവും നല്ലതും, അതിനാണ് ബഹുഭൂരിപക്ഷത്തിന്റെ പിന്തുണയുള്ളത്. ഇനി സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പുരുഷന്റെ നിർബന്ധമായി മറച്ചിരിക്കേണ്ടത്. അത് മറക്കുന്നതോടുകൂടി അങ്ങനെ നിസ്കരിച്ചാവും, നിസ്കാരം ശരിയാണ്, കുഴപ്പമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുഖവും മുൻകൈയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറച്ചിരിക്കണം എന്നുള്ളതാണ്. അൻഐഷത്ത റളിയല്ലാഹു തആല അൻഹ അന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലാ യഖ്ബലുല്ലാഹു സലാത ഹാഇലുൻ ഇല്ലാ ബിഖിമാരി. റസൂലുള്ള പറയുന്നു, ലാ യഖ്ബലുല്ലാഹു, അല്ലാഹു സ്വീകരിക്കുകയില്ല, സലാത ഹാഇലുൻ, പ്രായപൂർത്തിയായ ഒരു പെണ്ണിന്റെ നിസ്കാരം, ഇല്ലാ ബിഖിമാരി, ശിരോവസ്ത്രം അണിഞ്ഞാലല്ലാതെ. അപ്പൊ തല മൂടി, ശരിക്ക് തലയും മറച്ചി മുടിയൊക്കെ മറച്ചിട്ടല്ലാതെ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. അപ്പൊ മുടി പുറത്ത് കാണുന്നത് തെറ്റാണ്, മുടി പുറത്ത് കാണാതെ തന്നെ കൃത്യമായി മറച്ചിരിക്കണം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സൽമാ ബീവി ചോദിക്കുകയുണ്ടായി, അതുസല്ലിൽ മർഅത്തു ഫീ ദിർഇൻ ഖിമാരി വലൈസ അലൈഹ ഇസാറുൻ ഖാല ഇദാ കാന ദിർഉ സാബിഖൻ യുഗത്തി ദുഹൂറ ഖദമൈഹ റവാഹു അബൂദാവൂദ്. ഒരു ഒന്നിച്ചിറങ്ങുന്ന ഒരു കുപ്പായം, നീളൻ കുപ്പായം ഇട്ടുകൊണ്ട് മുഖമക്കണയും ഇട്ടുകൊണ്ട് ഒരു സ്ത്രീ നമസ്കരിക്കുന്നു. അവൾ അരയുടെ കൊടുത്തിട്ടില്ല, ഒരു നീളം കുപ്പായം മാത്രമുണ്ട്, തട്ടവുമുണ്ട്, വേറെ തുണി ഉടുപ്പിട്ടില്ലെങ്കിൽ അവൾക്ക് നിസ്കരിക്കാവോ, ശരിയാവോ? നേരി പറഞ്ഞു, അവളുടെ മേലുടുപ്പ് പരിപൂർണമായും അവളുടെ കാൽപാദങ്ങളെ വരെ മൂടാൻ തക്ക നീളമുണ്ടെങ്കിൽ അത് മതി, കുഴപ്പമില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കാലിന്റെ അടി, കാൽപാദങ്ങളുടെ അടി വരെ സ്ത്രീകൾക്ക് അവിടത്താണ് അത് മറച്ചിരിക്കണം എന്നാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ പറയുന്നത്. നേരത്തെ പുരുഷന്റെ കാൽത്തുറയുടെ അഭിപ്രായ വ്യത്യാസം പോലെ തന്നെ ഇവിടെയും മലമാക്കൾക്കിടയിൽ ഒരു നേരിയ വിഭാഗത്തിന് അഭിപ്രായമുണ്ട്. കാലിന്റെ അടി, സ്ത്രീകളുടെ കാലിന്റെ അടി അവിടത്തല്ല. കാരണം മുൻകൈയും മുഖവും തുറന്നതാണെങ്കിൽ പിന്നെ കാലിന്റെ അടിയുടെ ആ ഭാഗം പാദത്തിന്റെ അടി കാണുന്നത് കൊണ്ട് ഉസ്കാരം പാസിലാവുകയില്ല, അത് അവിടത്തല്ല എന്ന് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായമുണ്ട്. അവരും പറയുന്നത് സൂക്ഷ്മതയ്ക്ക് വേണ്ടി സ്ത്രീ മുൻകൈയും മുഖവും ഒഴികെ എല്ലാ ഭാഗങ്ങളും മറക്കൽ തന്നെയാണ് നല്ലത് എന്നും അത്യുത്തമം അത് തന്നെയുമാണ് എന്ന് അങ്ങനെയൊരു അഭിപ്രായമുണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിക്കുകയാണ്. ഇനി പുരുഷനായിരുന്നാലും സ്ത്രീ ആയിരുന്നാലും ഡ്രസ്സ് ധരിക്കുമ്പോൾ, ഉസ്കാരത്തിന് വേണ്ടി ധരിക്കുമ്പോൾ പ്രത്യേകിച്ചും ഈ തൊലിയുടെ കളറ് വ്യക്തമായി മനസ്സിലാകുന്ന രൂപത്തിലുള്ള നേരിയ മുണ്ടുകൾ എടുത്തുകൊണ്ട് നിസ്കരിക്കുന്നത് പാടില്ല എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അത് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നൊരു കാര്യം, നേരിയ മുണ്ടെടുത്ത് നിസ്കരിക്കും. തൊലിയുടെ ആ കളറ് വരെ പുറത്തു നോക്കി അങ്ങനെ ലൈറ്റ് അടിച്ചു കാണുന്ന രൂപത്തിലുള്ള അത്തരത്തിലുള്ള ഡ്രസ്സുകൾ നിസ്കാരത്തിൽ തീർത്തും ഒഴിവാക്കപ്പെടേണ്ടതാണ് എന്ന അഭിപ്രായമാണ് പണ്ഡിതന്മാരി അവിടത്ത് മറക്കൽ നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ വിശദീകരണം നൽകി അവസാനം എത്തിച്ചേർന്നിട്ടുള്ള നിഗമനം. സത്യം അതാണ്. അതേപോലെ പുരുഷനെ സംബന്ധിച്ചിടത്തോളം എല്ലാ അവസരങ്ങളിലും അവൻ ശ്രദ്ധിക്കേണ്ടതാണ് അവന്റെ തുടി ബിരിയാണിക്ക് താഴെ ആകാൻ പാടില്ല എന്നത്. പ്രവാചകൻ കണിഷ്ഠമായും കർശനമായും വിലക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അത്. തുണി എന്ന് മാത്രമല്ല, പുരുഷൻ ധരിക്കുന്ന ഏത് ഡ്രസ്സാവട്ടെ അത് പരിധിയിൽ കവിഞ്ഞുകൊണ്ട് താഴോട്ട് നീങ്ങുന്നത് നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മാ അസ്ഫല മിനൽ കഅബൈൻ മിനൽ ഇസാർ ഫിന്ന, തുണിയിൽ നിന്ന് മനുഷ്യന്റെ ഉടുപ്പിൽ നിന്ന് നെരിയാണിക്ക് താഴെ പോയത് പിന്നെ നരകത്തിലാണ് എന്ന് പറഞ്ഞാൽ നരകാഗ്നിയിലേക്ക് പോകാൻ കാരണമായ വേഷവിധാനമാണത് എന്നാണ്. അതേപോലെ റസൂൽ പറയുകയുണ്ടായി, തുണി താഴ്ത്തിയിട്ട് വലിച്ചിഴക്കുന്നത് നീ സൂക്ഷിക്കണം, കാരണം അത് അഹങ്കാരത്തിൽപ്പെട്ടതാണ്, അള്ളാഹു അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല എന്ന് ഒരു ഹദീസിൽ അതിന്റെ കർശനമായ ആ ഗൗരവത്തെ പറ്റി പ്രവാചകൻ ഇങ്ങനെ പറയുകയുണ്ടായി. قال المسبل والمنان والمنفق طلعته بالحلف الكاذب رواه مسلم. മുസ്ലിമിന്റെ ഹദീസിലുള്ളതാണ്. മൂന്ന് വിഭാഗം ആളുകൾ അവരിലേക്ക് അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല നാളെ പരലോകത്ത് വെച്ച്. കാരുണ്യത്തിന്റെ ഒരു നോട്ടം അവരിലേക്ക് നോക്കുക പോലുമില്ല. അവർക്ക് കഠിനമായ വേദനയുടെ ശിക്ഷയുമുണ്ട്. അങ്ങനെ നബി ഇതിങ്ങനെ മൂന്ന് പ്രാവശ്യം വർത്തിച്ചു എന്നാണ്. അള്ളാഹു അവരെ നോക്കില്ല, സംസാരിക്കില്ല, മുൻപില്ല, കാരുണ്യത്തിന്റെ നോട്ടമുണ്ടാകില്ല, അടിന ശിക്ഷയുണ്ട് എന്നൊക്കെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞപ്പോ സഹാബി ചോദിച്ചു, ഈ വിഭാഗം ആരാണ് നബിയെ? ഇവർ വല്ലാതെ പരാജയപ്പെട്ടു പോയ ആളുകളാണല്ലോ, ആരാണ് ഈ വിഭാഗം ആളുകൾ? അപ്പൊ റസൂൽ പറഞ്ഞു, അൽ മുസ്ബിൽ, തുണി താഴ്ത്തി ഒടുക്കുന്നവനം, വിത്തറ എടുത്തു പറയുന്നവനാണ് രണ്ടാമത്തവൻ, മൂന്നാമത്തവൻ കള്ളസത്യം പറഞ്ഞുകൊണ്ട് കള്ളസത്യം ചെയ്ത് വിറ്റഴിച്ച കച്ചവടക്കാരനാകുന്നു. ഇങ്ങനെ മൂന്ന് വിഭാഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ചില ആൾക്കാർ പറയാറുണ്ട് ബിരിയാണിക്ക് താഴെ തുടിയെടുത്ത വിവരമുള്ള ആൾക്കാരോട് പോലും ചോദിക്കുമ്പോൾ അവരൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് അഹങ്കാരത്തോടുകൂടെയാണെങ്കിലും അറിയത്തിലുണ്ട്, അതുകൊണ്ട് അഹങ്കാരമൊന്നും മനസ്സിലില്ലെങ്കിൽ തുണി വലിച്ചാഴ്ചാലും വലിയൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയുന്ന ആരുമീങ്ങൾ വരെ ഉണ്ട് എന്നാണ് അറിയുന്നത്. കുറച്ച് താഴ്ന്നു പോയാൽ കുഴപ്പമൊന്നുമില്ലാതെ അഹങ്കാരത്തോടുകൂടെയാണെങ്കിൽ അറിയത്തിലുണ്ട്, അതുകൊണ്ട് അഹങ്കാരം നമ്മളെ മനസ്സിലില്ല, അതങ്ങനെ ആകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്നൊരു ലാഘവ ചിന്താഗതി ഈ വിഷയത്തിൽ പ്രകടിപ്പിക്കുന്ന ആളുകളുണ്ട്. അത് തീർത്തും അബദ്ധമാണ്. കാരണം ഞാൻ നേരത്തെ നിങ്ങളെ കേൾപ്പിച്ച ആ ഹദീസിൽ പ്രവാചകൻ പറഞ്ഞതെന്താണ്? വയ്യാത്തവ ഇസ്ബാലൽ ഇസാർ, തുണി ബിരിയാണിക്ക് താഴെ പോകുന്നത് നീ സൂക്ഷിക്കണം, അത് അഹങ്കാരത്തിൽ പെടുന്നതാണ്. തുണി നെരിയാണിക്ക് താഴെ പോയാത്തന്നത് അഹങ്കാരമായി മാറും എന്നുള്ളതാണ് പ്രവാചകൻ പറഞ്ഞത്. പിന്നെ അവൻ ആ ഉത്തേജം തോല്ലി എന്നുള്ളതാണ് വിഷയമല്ല. അങ്ങനെ താഴ്ത്തി എടുക്കുമ്പോ ഡ്രസ് നിലത്ത് വലിച്ചഴക്കാനിടയാവും. ഡ്രസ് നിലത്ത് വലിച്ചഴക്കുന്ന സ്വഭാവം വന്നാൽ അത് അഹങ്കാരത്തിൽ പെടും, അഹങ്കാരമോ നരകത്തിലേക്കും എത്തും. ഇങ്ങനെയാണ് പണ്ഡിതന്മാർ അതിനെ വ്യാഖ്യാനം പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവർ പറയുന്നൊരു തെളിവ്, അഹങ്കാരത്തോടുകൂടെ ആണെങ്കിലേ ആവുള്ളൂ കുഴപ്പമുള്ളൂ എന്ന് പറയുന്നവർ പറയുന്നൊരു തെളിവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസാണ്. മൻ ജറ സൗബഹു ഖുയല, അഹങ്കാരത്തോടുകൂടെ ആരെങ്കിലും തന്റെ ഡ്രസ്സ് വലിച്ചേച്ചാൽ അന്ത്യനാളിൽ അള്ളാഹു അവനിലേക്ക് നോക്കുകയില്ല. ഈ ഹദീസ് നബി പറഞ്ഞപ്പോ അബൂബക്കർ അള്ളാഹുവിന്റെ പ്രവാചകരെ, എന്റെ തുണിയുടെ രണ്ട് ഭാഗങ്ങളിൽ ഒരു ഭാഗം അതിങ്ങനെ എപ്പോഴും താഴ്ന്നു കിടക്കും, ഇല്ലാ എന്നത് ആഹാര താലിക്ക ഞാൻ അത് എപ്പോഴും പിടിച്ചു കൊണ്ടുനടക്കേണ്ട വേണം, ഞാൻ വളരെ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ എന്റെ തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കും, അത് തെറ്റാകോ? കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു, നീ അത് അഹങ്കാരം മുഖേന ചെയ്യുന്ന പ്രവർത്തനമല്ല, അത് അഹങ്കാരത്തിന്റെ കാര്യത്തിൽ പെട്ടതല്ല എന്ന് പ്രവാചകൻ സിദ്ദീഖിനോട് പറഞ്ഞു. ഈ ഹദീസ് ഇമാം ബുഖാരി നിവേദനം ചെയ്തതാണ്. ഇത് നേരത്തെ പറഞ്ഞ കക്ഷിക്കാർക്ക് തെളിവാകില്ല എന്ന് പറയാൻ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആദ്യത്തെ ഹദീസിലുണ്ട്, ഇയ്യാകവ ഇസ്ബാലുൽ ലിസാ, തുണി താഴ്ന്നു പോകുന്നത് തന്നെ അഹങ്കാരമായി മാറും. പിന്നെ ഇവിടെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വിഷയം വേറൊന്നാണ്, അദ്ദേഹത്തിന്റെ ഒരു ഭാഗം തുണിയുടെ ഒരു ഭാഗം മാത്രം താഴ്ന്നു പോകുമെന്നുള്ളതാണ്. അത് തന്റെ ഉദ്ദേശത്തോടുകൂടെയല്ല, എനിക്ക് അഹങ്കാരമൊന്നും ഇല്ലാന്ന് വിചാരിച്ച് ഞാൻ താഴ്ത്തി കൊടുക്കാറുണ്ട് എന്നല്ല അതൊക്കെ സിദ്ദീഖ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കാം, എനിക്ക് അഹങ്കാരമൊന്നും ഇല്ല നബിയേ, ഞാൻ തുണി കുറച്ച് താഴ്ത്തി എടുക്കാറുണ്ട് അതിന് വെച്ചിട്ടുണ്ടോ നല്ല ചോദ്യം, അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ഈ ഭാഗത്തിന് തെളിവാകുമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ ചോദ്യം, ഞാൻ എത്ര സൂക്ഷിച്ചാലും തുണിയുടെ ഒരു ഭാഗം ഇങ്ങനെ താഴ്ന്നു കിടക്കും, മറ്റേ ഭാഗം ക്ലിയറാണ്. അപ്പൊ അത് എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞു, അത് നീ ഉദ്ദേശിക്കാതെ വന്നു പോണതാണ്, അതുകൊണ്ട് അത് കുഴപ്പമില്ലാതാണ് പറഞ്ഞു കൊടുത്തത്. അത് ന്യായീകരിച്ചുകൊണ്ട് അഹങ്കാരം മനസ്സിലില്ലെങ്കിൽ തുണിയോ പാന്റോ അന്തൂടെ കുടിച്ച് വലിച്ചെങ്കിലോ അത് പോയെങ്കിലോ അതൊന്നൊരു വിഷയമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ചിലർ ശ്രമിച്ചു കാണാറുണ്ട്. അത് ശരിയല്ല എന്നാണ് നമുക്ക് തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, പ്രവാചകനും സ്വഹാബത്തും ഇങ്ങനെ തുണി നെരിയാണിക്ക് താഴെ ആയവനോട് നിനക്ക് അഹങ്കാരത്തോടുകൂടെയാണോ നീ ആ ചെയ്തത് അതോ വെറും ചിന്താഗതിയാണോ എന്ന് പ്രത്യേകം ചോദിപ്പിച്ചല്ല ഉപദേശിക്കാറും വിമർശിക്കാറുള്ളത്. കണ്ട അപ്പൊ തന്നെ എതിർക്കാറാണ്, നിനക്ക് അഹങ്കാരം ഉണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞിട്ടൊന്നല്ല എതിർക്കാറുള്ളത്. അങ്ങനെയാണ് ധാരാളം ഹദീസുകളിൽ കാണുന്നത്. ഒരിക്കൽ അമ്രുബിൻ ജുറാറത്തുൽ അൻസാരി എന്ന പേരുള്ള ഒരു സ്വഹാബി നബിയുടെ അടുക്കലെത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ തുണി ഇത്തിരി താഴ്ന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തുണി ഇങ്ങനെ കുറച്ച് ഉയർത്തിപ്പിടിച്ച് അള്ളാഹുവിന്റെ ദാസനായ അള്ളാഹുവിന്റെ ഒരു മറ്റൊരു ദാസന്റെ പുത്രനായി ഞാൻ എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്ന ഒരു തുണി ഒന്ന് കയറ്റി കൊടുക്കണം എന്നുള്ളതാണ് ഈ സഹാബിയോട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബിയെ ഞാനിങ്ങനെ ചെയ്യാൻ കാരണം ഇനി ഹമുഷു സാഖയിൽ എന്റെ കാല് വളരെ ഈർക്കിലി പോലുള്ള കാലാണ്, മെലിഞ്ഞൊക്കിയ കാലാണ് എന്റെ കണങ്കാല്, അത് പുറത്തിട്ട് കാണാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? അള്ളാഹു ഏതൊന്നിനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും അത് പടച്ചവൻ തന്നിട്ടുള്ള ഒരു സൃഷ്ടിപ്പാണ്. അള്ളാഹു ഒരിക്കലും എന്ത് കാരണവശാലും തുണി താഴ്ത്തി കൊടുക്കുന്നവനെ ഇഷ്ടപ്പെടുന്നവനല്ല. ഇന്നല്ലാഹു ലാ യുഹിബ്ബുൽ മുസ്തിൽ, കേട്ടോ. ഇവിടെ ഈ സഹാബി തന്റെ ഒരു ന്യൂനതയെ മടക്കി വെക്കാൻ വേണ്ടിയാണ് ഇത്തിരി താഴ്ത്തി കൊടുത്തത്. അതുവരെ പ്രവാചകൻ എന്ത് പറഞ്ഞു? പടച്ചോ ഇത്തരക്കാരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞ് വിമർശിക്കുകയും അത് കയറ്റി കൊടുക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീനത്തെ പള്ളിയിൽ വെച്ച് ശത്രുവിന്റെ കുത്തേറ്റ് ആ രോഗശയ്യയിൽ കിടക്കുകയാണ്, മരണവസ്ത്രത്തിൽ കിടന്ന് കിടക്കുന്ന ആ സമയം, മരണത്തോടടുത്ത സമയമാണ് ഉമറുൽ ഫാറൂഖ്. അദ്ദേഹത്തെ സന്ദർശിക്കാൻ വേണ്ടി വജാ റജുലുൻ ശാബ്ബുൻ, ഒരു ചെറുപ്പക്കാരൻ വന്നു രോഗം കാണാൻ വേണ്ടി വന്നു. അങ്ങനെ സന്ദർശനത്തെ കഴിഞ്ഞ് ഫലമാ അദ്ബറ, ഈ കുട്ടി ഈ ചെറുപ്പക്കാരൻ അങ്ങോട്ട് തിരിച്ചു പോകുമ്പോ ഇദാ ഇസാറുഹു യമുത്തുല്ലാർവാ, ആ ചെറുപ്പക്കാരൻ എടുത്ത ഡ്രസ്സ് ഭൂമി തട്ടുന്നുണ്ട്, നെൽക്ക് തട്ടുന്നുണ്ട്. കാല ഉമറുൽ ഫാറൂഖ് എപ്പോഴാണ് ചിന്തിക്കണം, മരണത്തോടടുത്ത ആ രോഗശയ്യയിലാണ്, വേറൊന്നും ചിന്തയില്ലാത്ത ആ സമയത്താണ്. ആ സമയത്ത് അദ്ദേഹം അത് കണ്ടപ്പോ ക്ഷണിച്ചില്ല, ഉടനെ വിളിച്ചു ഉർജു അലയിൽ ഗുലാം, ആ കുട്ടിയെ മടക്കി വിളിക്കും, ആ പോയ ചെറുപ്പക്കാരനെ തിരിച്ചു വിളിക്കും. അങ്ങനെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, യബിനാഹി എന്റെ പൊന്നു സഹോദര പുത്ര, വളരെ സ്നേഹത്തോടുകൂടെ പറയുകയാണ്, ഏർഫൽ സൗബത്ത്, നിന്റെ ഡ്രസ്സ് കയറ്റി കൊടുക്കണം. ഫൈന്നഹു അൻകാലി തൗബിക, നിന്റെ വസ്ത്രത്തിന്റെ ശുദ്ധീകരണത്തിന് ഏറ്റവും നല്ലതാണ്, നിന്റെ വസ്ത്രം എപ്പോഴും വൃത്തിയുണ്ടാകാൻ നല്ലത് നിങ്ങളെ നിലത്തുകൂടി അയക്കലല്ല. അത്കാലി റബ്ബിക, നിന്റെ നാഥനോട് നിനക്ക് ഭക്തി ഉണ്ടാകുവാനും നല്ലതേതാണ്, കയറ്റി കൊടുക്കലാണ് എന്ന് പറഞ്ഞു. ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇത് ഒരു നിസ്സാര പ്രശ്നമായിരുന്നുവെങ്കിൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല വേദന സഹിച്ചുകൊണ്ട് ആ കുട്ടിയെ തിരിച്ചു വിളിക്കുമായിരുന്നില്ല. മരണത്തോടടുത്ത ആ സമയത്ത് വരെ ഗൗരവബുദ്ധിയായി സമൂഹത്തോട് താൻ ഉണർത്തിയിട്ടില്ലെങ്കിൽ താൻ കുറ്റക്കാരനായി പോയേക്കുമോ എന്ന പേടിയോടുകൂടെയാണ് ഉമർ ഫാറൂഖ് അത് പറയാൻ കാരണം. അപ്പൊ ഇത് നിസ്സാരല്ല, മോനെ നിനക്ക് കിതിരുണ്ടോ, അഹങ്കാരത്തോടുകൂടെയാണോ നീ വലിച്ചയച്ചത് എന്നൊന്നും അവിടെ ചോദിച്ചിട്ടില്ല. അപ്പോ താഴ്ത്തി ഉടുത്തപ്പോ പറഞ്ഞു തീർക്കാവ് സൗബക്ക് ഡ്രസ് ഉയർത്തിയെടുക്കണം, നിന്റെ ഡ്രസ്സിനും നല്ലത് ഉറപ്പിനും നല്ലതാണ്, പടച്ചതമ്പുരാന് ഏറ്റവും ഇഷ്ടവും നിനക്ക് ഭക്തിക്ക് നല്ലതും അതാണ് എന്ന് പറയുകയുണ്ടായി. നേരത്തെ പറഞ്ഞ ഈ ഹദീസ് ഉമർ ഫാറൂഖ് ഉപദേശം ഇമാം ബുഖാരി നിവേദനം ചെയ്തതാണ്. ഈ ഭാഗം ഫത്ഹുൽ ബാരി 10-ാം വാള്യം 216-ാമത്തെ പേജിലും പ്രത്യേകം എടുത്ത് അദ്ദേഹം ഇതിന്റെ പ്രാധാന്യത്തെ വിശദമായി എന്ന് പറയുന്നു. തന്നെയുമല്ല ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ തുണി ബിരിയാണിക്ക് താഴെ താഴ്ത്തി വിട്ട് നിസ്കരിച്ച് ആളോട് പറഞ്ഞു പോയി ഉമ്മ ഉണ്ടാക്കി വാ, അതിന്റെ ഗൗരവം സൂചിപ്പിക്കാം, പോയി ഉമ്മ ഉണ്ടാക്കി നിസ്കാരം മടക്കി എന്ന് വരെ പറഞ്ഞു എന്ന് ചില നിവേദനങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോ ഇത് വളരെ ഗൗരവ ബുദ്ധിയ നമ്മൾ ശ്രദ്ധിക്കുകയും ഈ കാര്യത്തെ സംബന്ധിച്ച് വളരെ താല്പര്യപൂർവ്വം തന്നെ ഈ അപകടത്തിൽ പെടാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ബിരിയാണിക്ക് താഴെ തുണി പോകാതിരിക്കാൻ, തുണിയാവട്ടെ കന്തൂറയാവട്ടെ പാന്റാവട്ടെ എന്തായിരുന്നാലും ബിരിയാണിക്ക് താഴെ പോകുന്നത് നമ്മളൊരിക്കലും എന്തല്ല, അത് അഭിലഷണീയമായ കാര്യമല്ല, നരകത്തിലേക്കാണ് എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയും നമ്മുടെ ഡ്രസ്സ് ശരിക്കാണോ അല്ലേ എന്ന് നമ്മൾക്ക് തന്നെ തോന്നാറപ്പോഴാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ തുണി കഴിച്ചിരിക്കെ പാന്റ് മടക്കിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉറപ്പാണത് എന്റെ പാന്റ് ശരിയല്ല, ശരിയാണെങ്കിൽ പിന്നെ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മടക്കി കൊടുക്കണം. എന്റെ പാന്റ് മറ്റുള്ള അവസരങ്ങളിൽ ഞാൻ ശരിക്കാണ് എടുത്തിട്ടുള്ളത് എങ്കിൽ, അല്ലെങ്കിൽ എന്റെ തുണി ഞാൻ ശരിക്കാണ് ആദ്യമേ എടുത്തിട്ടുള്ളതെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ എന്തിനു മടക്കി വെക്കുന്നു. അപ്പൊ നമ്മൾക്ക് തന്നെ ഇത് ശരിയല്ല, ഞാൻ ഈ ചെയ്യുന്നത് പ്രവാചക ചിട്ടക്ക് എതിരാണെന്ന മനസ്സാക്ഷിക്കുത്ത് നമുക്കുണ്ട്, അതുകൊണ്ടാണ് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അങ്ങനെ ചെയ്യുന്നത്. ആ മനസ്സാക്ഷിക്കുത്ത് നിസ്കാരത്തിന് മാത്രം പോരാ, എപ്പോഴും വേണം. അപ്പൊ ഇതൊരു കണിഷ്ഠമായ നിയമമായി തന്നെ ഇസ്ലാം കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുക. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിയമല്ല. അവരോടെന്താ പറഞ്ഞത്, അവരോട് പറഞ്ഞു ഞങ്ങളുടെ രേമം താൻ ചോദിച്ചു, അവരോട് പറഞ്ഞു നിങ്ങൾ നല്ലോണം താഴ്ത്തി വിടുത്തോളാം, ഒരു ചാണ് താഴ്ത്തി വിടുത്തോളാം പറഞ്ഞു. അപ്പോഴും നബിയെ കാല് ഒഴിവാകും നടന്നു എന്നാ ഒരു മുഴം താഴ്ത്തി എത്തിയിട്ട്. അപ്പൊ അവർ ചോദിച്ചു, സ്ത്രീകൾ ചോദിച്ചു, നബിയെ ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഇതിന് അഴുക്കും ചെളിയും ഞെതിസൊക്കാവുമല്ലോ, അപ്പൊ എന്താ ചെയ്യാ, പിന്നെ പോയിട്ട് നിസ്കരിക്കാൻ പറ്റുമോ ഇങ്ങനെ വലിച്ചയക്കണമെങ്കിൽ? അപ്പൊ നബി പറഞ്ഞു, ഭൂമിയിൽ വൃത്തിയില്ലാത്ത സ്ഥലത്ത് കൂടെ നിങ്ങൾ നടന്നതിനുള്ള പരിഹാരമാണ്, വൃത്തിയുള്ള സ്ഥലത്ത് കൂടി നിങ്ങൾ നടക്കലേ. നികുടിയാൻ നടന്നതിന് പരിഹാരം അപ്പുറത്താണ് പോയാൽ മണ്ണുകുടിയൻ നടന്ന അതാണ് പോയി. അതാണ് നബി അതിനുള്ള സജ്ജീകരണമായിട്ട് പറഞ്ഞത്. അപ്പൊ ഈ വിഷയങ്ങളും ഗൗരവ ബുദ്ധിയ നമ്മൾ ഓർത്തിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ നമ്മൾ ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിസ്കാരത്തിൽ ഒരൊറ്റ മുണ്ട് മാത്രം എടുത്ത് നിസ്കരിച്ചാൽ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. എന്നാൽ എത്ര ധരിക്കാം, എത്രയും ധരിക്കാം. ഒന്നിലധികം ഡ്രസ് ധരിച്ച് നമസ്കരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒറ്റ മുണ്ട് മാത്രം എടുത്ത് നിസ്കരിക്കുന്നത് കറാഹത്തിന്റെ ഗണത്തിലാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത്. പ്രത്യേകിച്ച് എവിടെയാണ് എനിക്ക് മറക്കാൻ പറഞ്ഞത്, മറക്കുന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടാമത് മറക്കുന്നുണ്ടെങ്കിൽ ചുമരാണ് മറക്കേണ്ടത്. ഈ ഭാഗം തലയുടെ കാര്യത്തിൽ ഇസ്ലാമിൽ പ്രത്യേക നിസ്കാരത്തിൽ നിയമങ്ങളൊന്നുമില്ല. പെരടി മറക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദി ലൈസ അലാ അഖിതിഹി മിൻഹു ശൈഉ. നിങ്ങൾ ആരും ഒരൊറ്റ ഡ്രസ്സിൽ നമസ്കരിക്കരുത്, എങ്ങനെ അവന്റെ പിരടിയിൽ ഒന്നും തന്നെ ഇല്ലാതെ. അപ്പൊ ഒറ്റമുണ്ടാണെങ്കിൽ പാപത്ത് എന്താ ചെയ്തിരുന്നത്, രണ്ട് കോന്തര കൊണ്ട് കഴിച്ചിരിക്കും കൂട്ടിക്കൊട്ടുന്ന അതുകൊണ്ടല്ലേ ഈ കല്യാണം കുഞ്ഞുകല്യാണം കഴിച്ചിട്ടുള്ള കുട്ടികളെ നമ്മൾ കുടിപ്പിച്ചു കൊടുക്കുമല്ലോ, അല്ലെങ്കിൽ രണ്ട് കോന്തരയോട് ചുറ്റും കെട്ടുന്നു. അതേപോലെ ഒരു കെട്ട് കെട്ടിയിരുന്നു സാധിക്കുന്ന ആദ്യ കാലത്ത് ഡ്രസ്സില്ലാതിരുന്ന ആ കാലത്ത് സഹാബിമാർ അങ്ങനെ കെട്ടിയിട്ടാണ് നിസ്കരിച്ചിരുന്നത്. എന്നിട്ട് സുജൂദിലേക്ക് പോകുമ്പോ പെണ്ണുങ്ങളോട് നബി പറയും, പുരുഷന്മാര് സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ടേ നിങ്ങൾ എഴുന്നേൽക്കാവൂ, കാരണം അവരുടെ അവിടത്ത് കാണാൻ സാധ്യതയുണ്ട്, ഡ്രസ്സിനാത്ര പഞ്ഞാണ്. ആ കാലത്ത് വരെ ഇവിടെ മറക്കാൻ വേണ്ടി പറഞ്ഞു നടന്നു. അപ്പൊ ഈ ഒറ്റ തുണിയെടുത്ത് ഇങ്ങനെ നിസ്കരിക്കുന്നവര് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാരെ ചെയ്യും, ഒരൊറ്റ തുണിയെടുത്ത് നിസ്കരിക്കും, തുണിയാണല്ലോ നമ്മുടെ നാട്ടിൽ, തുണിയെടുത്ത് നിസ്കരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, താഴെ ഒരു ദൃഷ്ടി ഉണ്ടാവും, ഇവന്റെ പെരടി കാര്യമായി, വേറെ എവിടെയും ഒന്നും ഉണ്ടാവില്ല. വേറെ ചില ആൾക്കാരെത്തൊരു ടവ്വല് ആ ടവ്വല് ഇവിടെയാണ് വേണ്ടത്. എന്നിട്ട് ആ ടവ്വല് ഭക്തിയിൽ ഇവിടെ ഇങ്ങനെ ആ മുടിയൻ ടവ്വൽ ഇവിടെ ഇങ്ങനെ ഒതുക്കും, തലമുടി ഇങ്ങനെ മറക്കുക എന്നുള്ളത്. നബി മറക്കാൻ വേണ്ടി പറഞ്ഞ ഈ ചുമര് പെരടിയുടെ ഭാഗം ഒത്തുകയും ചെയ്യും. ഇപ്പൊ പ്രവാചക ചര്യക്കനുസരിച്ച് ഒന്നിലധികം ഡ്രസ്സ് ധരിക്കുകയാണെങ്കിൽ നമ്മൾ ധരിക്കൽ സുന്നത്തായിട്ട് കറാഹത്ത് വരാതിരിക്കാൻ പറഞ്ഞ ഭാഗം ചുമലും കൂടെ മറക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എന്നാൽ ഇതോടെ മറക്കാതെ നിസ്കരിച്ച നിസ്കാരത്തിന് വല്ല കുഴപ്പമുണ്ടോ? ഒന്നുമില്ല. കാരണം ശരിയാകും, ഒരു സുന്നത്ത് നമുക്ക് നഷ്ടപ്പെടുന്നു. തല മറക്കുന്നതിനെ പറ്റി ഹദീസുകളിൽ പ്രത്യേകം ഒന്നും വന്നിട്ടില്ല. ചില ഹദീസുകളിൽ തല തലപ്പാവ് കെട്ടി നിസ്കരിച്ചാൽ തലപ്പാവ് കെട്ടാതെ നിസ്കരിക്കുന്നതിന് 70 അരക്ക് കൂലിന്റെ എന്നൊക്കെ പറയപ്പെടുന്ന ചില ഹദീസുകളുണ്ട്. ആ ഹദീസുകളെ സംബന്ധിച്ച് ഷാഫിഈ മദ്ഹബിലെ തന്നെ അറിയപ്പെടുന്ന ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ഒരു കിതാബുണ്ട്, അൽ അഹാലിഫുൽ മസ്നുഅ ഫിൽ അഹാദീസിൽ മൗദുആ എന്നാണ് അതിന്റെ പേര്. അൽ അല്ല ആരും മുസ്ലിം നിർമ്മിക്കപ്പെട്ട മുത്തുകൾ, ഇങ്ങനെ ഒറിജിനൽ മുത്ത് അല്ലാതെ വെറും ഡ്യൂപ്ലിക്കേറ്റ് മുത്തുകളാണ്. ഏതുപോലെ കള്ള ഹദീസുകൾ മാത്രം എടുത്ത് ക്രോഡീകരിച്ചൊരു കിതാബാണ്. ആ കിതാബിലാണ് ഈ തലീഖത്തിന്റെ ഹദീസുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇപ്പോ നിസ്കാരത്തിൽ തലപ്പാവ് ധരിച്ചുകൊണ്ട് നിസ്കരിച്ചാല് മലക്കുകൾ അവന്റെ മേൽ പ്രത്യേകം സലാത്ത് ചൊല്ലും. അമ്മയും മലക്കുകളും തലീഖത്ത് വെട്ടിയുടെ പേരിൽ നിസ്കരിക്കുന്ന പേരിൽ സലാത്ത് ചൊല്ലുന്നു, അവരെ വാതിലുക്കലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു എന്നൊക്കെ ചില ഹദീസുകളുണ്ട്. അതൊക്കെയും വ്യാജനിർമ്മിതവും അബദ്ധജടിലങ്ങളുമാണ് എന്ന് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഈ അലിഖുൽ മുസ്നദാത്തി അഹാദീസുൽ മൗദുവ എന്ന കിതാബിൽ പറഞ്ഞതായിരുന്നു കാണാൻ സാധിക്കും. വേറെയും ഒരുപാട് പണ്ഡിതന്മാർ അത്തരത്തിലുള്ള ഹദീസുകളെയും വർദ്ധിച്ചു. എന്നാൽ ഒരാൾ തലപ്പാവ് കെട്ടി ഭംഗിയായി തലയ്ക്ക് മറിച്ച് നിസ്കരിക്കുകയാണെങ്കിൽ അതൊരു വിഗ്രഹത്താണോ? അല്ല. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന അത്ര അലങ്കാരം ധരിച്ച് നിസ്കരിക്കാം, അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. പക്ഷേ ഒരാൾ തലമറക്കാരൻ നിസ്കരിച്ചു പോയെങ്കിൽ അവന് ഇമാമത്തിന് പറ്റൂലാണ്, അവൻ മുബത്തദിയാണെന്നും പുത്തൻവാദിയാണെന്നും അവന്റെ നിസ്കാരത്തിന് അവനെ പറ്റൂല എന്നുമൊക്കെയുള്ള തീവ്രവാദമുണ്ടല്ലോ, അത് ഇസ്ലാമികമല്ല എന്നേ ഞാൻ പറഞ്ഞതിന് അർത്ഥമുള്ളൂ. തലമറക്കാം, തലമറക്ക നല്ല ഭംഗിയിൽ നിസ്കരിക്കാം, കുഴപ്പമില്ല. പക്ഷേ അതില്ലെങ്കിൽ അവന്റെ നിസ്കാരത്തിനെന്തോ ഭംഗമുണ്ട് എന്നാണ് ആളുകളുടെ ധാരണ. ചില പള്ളികളിലൊക്കെ കണിശമായിട്ട് നമ്മുടെ നാട്ടിൽ പോയി വെച്ചാൽ തുണി കൊണ്ട് അടിക്കാൻ പറ്റില്ലെങ്കിൽ ഓല കൊണ്ടെങ്കിലും ഒരു തൊപ്പി മടഞ്ഞുണ്ടാക്കിയിട്ട് നമ്മൾ നിസ്കരിക്കാൻ പോയി തലയിൽ വന്ന് വീഴും. അപ്പൊ അത്ര ഒരു തീവ്രത കാണിക്കാൻ മാത്രം ഇത് തെളിവില്ലാന്ന് അർത്ഥം. ഒരാളെങ്കിലും ചെയ്തോ കുഴപ്പമില്ല, അത് ചെയ്യാത്തവരെ വിമർശിക്കാൻ പ്രവാചകന്റെ ചര്യയിൽ തെളിവില്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. പിന്നെ കാലിൽ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിസ്കരിക്കാവോ? ഇതൊരു സംശയമാണ്. ഈ സംശയ കാര്യമായിട്ട് ആളുകളെ പിടികൂടാറുള്ളത് നമ്മളെ പന്നത്തെ പള്ളികൾ എന്ന് പറഞ്ഞാൽ ചെരുപ്പ് നിസ്കരിക്കുന്ന പള്ളികളല്ല. പ്രവാചകന്റെ കാലത്ത് പള്ളികൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ആഡംബരമുള്ള പള്ളികളല്ലല്ലോ. ഈത്തപ്പനയോല കൊണ്ട് നിർമ്മിച്ച, അതുകൊണ്ട് കഴുക്കോലും വെക്ക് നിർമ്മിച്ച് അടിയിൽ മണൽ വിരിച്ച പള്ളികളാണ്. മൊസൈക്കുണ്ടല്ലോ, പടങ്ങളും കാർപ്പറ്റൊന്നുമില്ല. അവർ നബിന്റെ കാലത്ത് അവർ നബി എന്ത് ചെയ്യും? പള്ളിയിലേക്ക് വരും. പള്ളിയിലേക്ക് കയറി കൊണ്ടിട്ട് കാലമ്പര വരെ നശിച്ചുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ ഒന്ന് മണ്ണിലോട്ട് അരിഞ്ഞിട്ട് പള്ളിയിൽ കയറി ചെരുപ്പ് തന്നെ നിസ്കരിക്കുന്നു. പല അവസരങ്ങളും ഇതൊക്കെ ചെരുപ്പ് ഉരിയിട്ട് നിസ്കരിക്കും. കാലിൽ ചെരുപ്പിട്ട് പറ നിസ്കരിക്കണീരുടെ കുഴപ്പമില്ല. നമ്മളെ ഷൂ നമ്മളെ നേരത്തെ നിസ്കരിക്കണം. ഷൂ അഴിക്കലൊരു നിർബന്ധമല്ല, വൃത്തിയിട്ടെങ്കിലേ ഷൂ ഇട്ട് തന്നെ നിസ്കരിക്കാം. നിങ്ങൾക്ക് അത്തയ്യാത്തിനും സുജൂതിന് ഇരിക്കാനും കുഴപ്പമില്ലെങ്കിൽ ചെയ്തോളിനും വിരോധമല്ല. ആളുകൾ ഇതിലും തീവ്രമായ ചിന്താഗതിയാണ് പലർക്കും ഉള്ളത്. ഇവരക്കേട് വയ്യത്ത് നിസ്കരിക്കാൻ വരെ നിൽക്കുമ്പോൾ ആൾക്കാരെ കൊണ്ട് ഷൂവും തോപ്പും അയച്ചിട്ട് അതിന്റെ വേറെ നിൽക്കും. ചില മനുഷ്യന്മാർ അയി ചെരുപ്പിട്ടൂടാ, ഹവായി ചെരുപ്പാണെങ്കിൽ കാലുമൊന്ന് ഊരിയിട്ട് അതിന്റെ വേറെ നിന്നോളാൻ പറയും. എന്നാലും ചെരുപ്പിട്ടിട്ട് പറ്റില്ല. പറഞ്ഞു നിസ്കാരം വരെ അള്ളാഹുവിന്റെ പ്രവാചകൻ ചെരുപ്പടിഞ്ഞുകൊണ്ട് നിസ്കരിച്ചുവെങ്കിൽ സുജൂദ് റുക്കുവോ അത്തഹിയാത്തൊന്നും ഇല്ലാത്ത ഈ മയ്യത്തിസ്കാരത്തിന് ഷൂവോ ചെരുപ്പോ ഒപ്പിട്ട് നിന്നുകൊണ്ട് നിസ്കരിക്കാൻ സാധിക്കും. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ മൈതാനത്ത് വെച്ചൊക്കെ മയ്യത്തിന് നിസ്കാരം നടക്കുമ്പോൾ ഒരാൾ നടന്നു നോക്കിയിട്ട് മനുഷ്യന്മാരെ കാലുമ്പോഴുള്ള ചെരുപ്പ് അയക്കാൻ മാത്രം കണ്ടിട്ടുള്ള ഒരാളുണ്ടാവും വളണ്ടിയർ. അതിന് ഇസ്ലാമിൽ തെളിവില്ലാന്നവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പടിഞ്ഞുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്, ഫർള് നിസ്കാരം വരെ നിസ്കരിച്ചിട്ടുണ്ട്, മറ്റ് നിസ്കാരങ്ങൾ അപ്പൊ പറയാനുള്ള النبي مسلم سعيد بن يزيد الأزدي رضي الله تعالى عنه قال سألت أنس بن مالك أكان النبي صلى الله عليه وسلم يصلي فينا عليه قال نعم നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം പത്തു കൊല്ലം പ്രവാചകന്റെ വീട്ടിൽ തന്നെ ആദ്യമായി പ്രവാചകനോടൊപ്പം ഇടവിടാതെ നിന്നിരുന്ന ഒരു സഹാബിയാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല. അദ്ദേഹത്തോട് വേറൊരാൾ ചോദിച്ചു, ആ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ഫീ അലൈഹി, നബി തന്നെ ഈ ചെരുപ്പുകൾ അണിഞ്ഞുകൊണ്ട് പാദരക്ഷ അണിഞ്ഞുകൊണ്ട് നിസ്കരിക്കാറുണ്ടോ? കാല അദ്ദേഹം പറഞ്ഞു, ഞാൻ ആ അങ്ങനെ നിസ്കരിക്കാറുണ്ട്. ഇത് ഇമാം ബുഖാരി ബാബു സലാത്തിൻ ന്യാൽ എന്ന ഒരു അധ്യായം തന്നെയുണ്ട് ആ കിതാബിൽ. ബുഖാരി ചെരുപ്പണിഞ്ഞുകൊണ്ട് നിസ്കരിക്കുന്ന അധ്യായം, അതിലാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് മൊത്തത്തിൽ നിസ്കരിക്കുന്ന ആളുടെ വസ്ത്രധാരണത്തെ സംബന്ധിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇനി മനസ്സിലാക്കാനുള്ളത് കിബിലയെ അഭിമുഖീകരിക്കുന്നതിനെ സംബന്ധിച്ചാണ്. കിബിലാത്തിന് നേരെ തിരിയുക എന്നുള്ളത് നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ്. കിബിലയ്ക്ക് നേരെ തിരിഞ്ഞില്ലെങ്കിൽ നിസ്കാരം ശരിയാവില്ല. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ ഒഴികെ അത് എപ്പോഴാണ് ദിവസം വിശദീകരിക്കുന്നു. കിബില എന്നതിന്റെ ഭാഷാർത്ഥം ഉന്നം, തിരിഞ്ഞു നിൽക്കാനുള്ള സ്ഥലം, ലക്ഷ്യസ്ഥാനം എന്നൊക്കെയാണ് കിബില എന്ന അറബി പദത്തിന്റെ അർത്ഥം. ഇവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ മുസ്ലിം നിസ്കാരത്തിൽ കഴുതക്ക് നേരെ തിരിഞ്ഞു നിൽക്കുന്ന ആ ലക്ഷ്യസ്ഥാനം, അതാണ് ഇവിടെ നമ്മൾ കിബില എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തുള്ള എല്ലാ മുസ്ലിമീങ്ങളും ഏത് ഭാഷ സംസാരിക്കുന്നവരാവട്ടെ, ഏത് വേഷക്കാരാവട്ടെ, ഏത് രാജ്യക്കാരാവട്ടെ, എവിടുന്നാണെങ്കിലും ഒരേ കേന്ദ്രത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം. അത് ഇസ്ലാമിന്റെ നിയമമാണ്. എല്ലാവർക്കും ഒരേ സാംസ്കാരിക കേന്ദ്രം, തിരിയാനുള്ള ഒരൊറ്റ കേന്ദ്രം, അതാണ് പരിശുദ്ധ കഴബാലയം. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ കഴബയായിരുന്നില്ല, മസ്ജിദുൽ ഹറാം ആയിരുന്നില്ല കിബില. ആദ്യകാലത്ത് ജെറൂസലേമിലുള്ള ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു, ഇന്ന് ജൂതപിരിയിൽ അമർന്നിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസ് ആയിരുന്നു ആദ്യകാലത്ത് മുസ്ലിമീങ്ങൾ കിബിലയായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പടച്ചു നിയമിച്ചിട്ടുള്ളതായിരുന്നത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത് അതിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുമ്പോൾ തന്നെയും നബിയുടെ മനസ്സിലൊരാശയുണ്ടായിരുന്നു, തൗഹീദിന്റെ ശിരാകേന്ദ്രമായി പുരാണകാലം മുതൽക്ക് തന്നെ അറിയപ്പെടുന്ന വളരെയധികം പഴക്കമുള്ള ഒരു ഗ്രഹമുണ്ടല്ലോ ഇവിടെ പരിശുദ്ധ കഴബാലയം. ആ കഴബയിലേക്കൊന്ന് ശിബിരം മാറ്റി കിട്ടിയെങ്കിൽ എത്ര നന്നായിരുന്നു. കഴബയിൽ തിരിഞ്ഞ് നിസ്കരിക്കാത്തതിന്റെ പേരിൽ ഇസ്ലാമിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന അറബികൾ വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലഭിക്കുമല്ലാത്ത ആഗ്രഹം കഴബയുടെ നേരെ മസ്ലിറാവിന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കുന്ന നിയമം വന്നെങ്കിൽ നന്നായിരുന്നു, അതുകൊണ്ട് ഒരുപാട് നേട്ടം ഉണ്ടാകുമായിരുന്നു എന്ന് ലഭിക്കും മോഹമുണ്ടായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി അലൈഹി വസല്ലം ആ ആഗ്രഹം ഉണ്ടായിട്ടും അതിലൊരുപാട് നന്മയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും നബി ഒരിക്കലും സ്വന്തം ഇഷ്ടപ്രകാരം കഴബന്റെ നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ ധൈര്യപ്പെട്ടില്ല. എന്താ കാരണം? നല്ലതല്ലേ എന്ന് വിചാരിച്ച് ഇസ്ലാമിന് പുതിയ നിയമം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഈ ലോകം കണ്ട ഏറ്റവും നല്ല നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമായിരുന്നു. ഇന്നുണ്ടല്ലോ കുറെ ആൾക്കാർ, അത് നല്ലതല്ലേ, അത് സലാത്തല്ലേ, ഫിക്റല്ലേ, തസ്ബീഹല്ലേ, ചോറ് വെച്ച് കൊടുക്കലല്ലേ, മറ്റത് കഞ്ഞി വാരലല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇസ്ലാമിലില്ലാത്ത ഒരുപാട് അനാചാരങ്ങൾ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് പലതും ഉണ്ടാക്കാറുണ്ട്. അതുണ്ടാക്കാൻ ഈ ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യന് വരെ ധൈര്യം വന്നില്ല. എന്ത്, കഴബയുടെ നേരെ കിബിലയാക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കുക മാത്രമല്ല, അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങളുണ്ട് എന്ന് ചിന്തിക്കുക.